കേരളീയ കലാരൂപങ്ങളെ അവയുടെ തനിമ നഷ്ടപ്പെടാതെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഉദ്യമം മലയാൺമ എന്ന പേരിൽ സിഡ്നിയിൽ സംഘടിപ്പിക്കപ്പെടുകയാണ്. പരിപാടിയെപ്പറ്റിയും അതിന്റെ ഉദ്ദേശത്തെക്കുറിച്ചും മലയാൺമയ്ക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ സ്മിത ബാലു വിശദീകരിക്കുന്നത് നമുക്ക് കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ജോജോ ജോസഫ്. സ്വാഗതം ഡോക്ടർ സ്മിത ബാലു SBS മലയാളത്തിലേക്ക്.
താങ്ക് യു സോ മച്ച്
സ്മിത. മലയാൾമ എ ടൈംലെസ് കൾച്ചറൽ ജേണി എന്ന പേരിൽ ഒരു ഉദ്യമം സംഘടിപ്പിക്കുകയാണല്ലേ? എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ, ഒന്ന് ശ്രോതാക്കളോട് പങ്കുവയ്ക്കുമോ?
മലയാൺമ എന്നുള്ള പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മലയാളത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ സ്വന്തമായ ആർട്ട് ഫോംസ് അത് അതിന്റെ തനത് രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് മലയാൺമയുടെ പ്രധാന ലക്ഷ്യം. പിന്നെ ഇത് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള ചില സംഗീത ശാഖകളുണ്ട്, നൃത്ത രൂപങ്ങളുണ്ട്, ലിറ്റററി വർക്ക്സ് ഉണ്ട്. ഇവയെല്ലാം എപ്പോഴും അതിന്റെയൊക്കെ തനത് രൂപത്തിൽ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്. അവരതിനുവേണ്ടി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പലരെയും നമുക്ക് അറിയുന്നവരായിരിക്കാം, ചിലരെ നമ്മൾ അറിയാതെ പോകുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വലിയ കലാകാരന്മാർക്കുള്ള ഒരു ട്രിബ്യൂട്ടും കൂടിയാണ് മലയാൺമ എന്ന പ്രോഗ്രാം.
കേരളത്തനിമയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണല്ലേ?
അതെ, തീർച്ചയായും.
ഇപ്പൊ സ്മിത പറഞ്ഞു സംഗീതവും നൃത്തവും ഒക്കെ ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തുമെന്ന്. ഈ സംഗീതവും നൃത്തവും ഇടകലർത്തിക്കൊണ്ടുള്ള ഈ ഒരു ഉദ്യമത്തിൽ ഏതൊക്കെ കലാരൂപങ്ങളാണ് കേരളത്തിന്റേതായ ഉൾപ്പെടുത്തുന്നത് എന്നൊന്ന് പറയാൻ പറ്റുമോ?
ഇതില് പല കലാരൂപങ്ങളും ഉണ്ട്, ഒരുപാട് കലാരൂപങ്ങൾ അതിന്റെ അകത്ത് വരുന്നുണ്ട്. പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ തന്നെയാണ് മെയിൻ. അതിന്റെ യുണീക്നെസ് അതിന്റെ ഒറിജിനൽ ഫോർമാറ്റിൽ തന്നെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്.
നമ്മൾ ഈ ഒരു ഉദ്യമത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്? കാരണം കേരളത്തിലെ കലകൾക്ക് അല്ലെങ്കിൽ അതിന്റെ തനിമയോടുകൂടി അവതരിപ്പിക്കുക, ഓസ്ട്രേലിയയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു കുറച്ച് വിഷമമുള്ള ഒരു കാര്യമാണ് അല്ലെ? ഏറെ നാളത്തെ തയ്യാറെടുപ്പുകളൊക്കെ ആവശ്യമുണ്ടായിരുന്നു ഇതിന്?
ഒരുപാട് നാളത്തെ ഒരു തോട്ട് പ്രോസസ് ആണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ഈ പ്രോഗ്രാം ചെയ്യാനൊരു അവസരം വീണ് കിട്ടിയത്. അപ്പം കുറെ നാളത്തെ തയ്യാറെടുപ്പാണ്. ഇതിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് എന്റെ കൂടെ നിൽക്കുന്നവര്. നൃത്തത്തിനാണെങ്കിലും പാട്ടിനാണെങ്കിലും ഇവരൊക്കെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇപ്പൊ മാസങ്ങളായിട്ട് അവർ പ്രാക്ടീസ് ചെയ്ത് അത് പെർഫെക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ ഒറിജിനൽ ഫോർമാറ്റിൽ തന്നെ അത് പ്രസന്റ് ചെയ്യേണ്ട കൊണ്ട് കുറച്ചും കൂടെ എക്സ്ട്രാ ഹാർഡ് വർക്ക് അവർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്.
ഓക്കെ, ഞാൻ ഒരു നവംബർ 9 ഈ പരിപാടി ഇല്ലെങ്കിൽ ഈ ഒരു ഉദ്യമം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ കൂടി ശ്രോതാക്കളോടൊന്ന് പങ്കുവയ്ക്കുമോ?
തീർച്ചയായും. നമുക്ക് നവംബർ 1 നമ്മുടെ കേരളപ്പിറവി, അതിനോടനുബന്ധിച്ച് ഇത് അവതരിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം കേരളത്തിന്റെ തന്നെ തനത് കലാരൂപങ്ങളായതുകൊണ്ട് കേരളപ്പിറവിയായിട്ട് അനുബന്ധിച്ചാണ് ഓസിൻ കെയർ എന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, വർഷങ്ങളായിട്ട് സിഡ്നിയിൽ പ്രവർത്തിച്ചു പോരുന്ന ഒരു വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് ഓസിൻ കെയർ. അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം നവംബർ 9 നടത്തുന്നത്. ഇതിന് എന്റർടൈൻമെന്റ് എന്ന ഒരു എഡ്യൂക്കേഷണൽ വാല്യൂ ഉള്ള പ്രോഗ്രാമാണിത്.
ഓക്കെ, അപ്പോൾ ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്നൊരു ഉദ്ദേശം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കേരള തനിമ നഷ്ടപ്പെടാതെ പരിപാടികൾ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ, ഈ ഓസ്ട്രേലിയയിലൊക്കെ നമ്മൾ അവതരിപ്പിക്കുന്ന പരിപാടികൾക്ക് അല്ലെങ്കിൽ കേരളീയ കലാരൂപങ്ങളുടെ ഒരു തനിമ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മൂല്യച്യുതി വന്നിട്ടുണ്ടോ എന്നാണോ അർത്ഥമാക്കുന്നത്?
തീർച്ചയായിട്ടും ഒരു പരിധി വരെ മൂല്യച്യുതി വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു കുറ്റമായിട്ട് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. കാരണം നമ്മള് കലകൾ അവതരിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമിനെ പുറത്തിരിക്കും എങ്ങനെയാണ് നമ്മൾ അത് അവതരിപ്പിക്കേണ്ടതെന്നുള്ളത്. പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഓർഗനൈസേഷൻസ് ഒരു ഓണമോ വിഷു അങ്ങനത്തെ എന്തെങ്കിലും നടത്തുമ്പം കൂടുതൽ എന്റർടൈൻമെന്റിന് മുൻതൂക്കം കൊടുക്കും. ആ എന്റർടൈൻമെന്റിന് മുൻതൂക്കം കൊടുക്കുമ്പോഴാണ് ഈ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പൊ തിരുവാതിര പോലെയുള്ള ആർട്ട് ഫോംസ് നമുക്ക് കുറച്ചും കൂടെ മോഡേണൈസ് ചെയ്ത് സ്റ്റേജിൽ ആളുകൾ അവതരിപ്പിക്കുന്നത് കാണാൻ കഴിയുന്നത്. അപ്പോ അത് റിസീവ് ചെയ്യുന്ന ഓഡിയൻസിനെ ഒന്ന് പ്ലീസ് ചെയ്യാനാണ് അങ്ങനത്തെ ചേഞ്ചസ് അതിൽ വരുത്തുന്നത്. അപ്പോ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷെ അതിന് വരുന്ന ഒരു അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്താന്ന് വെച്ചാല് നമ്മുടെ യങ് ജനറേഷൻ, ഇപ്പോ നമ്മുടെ യങ് ജനറേഷനിലുള്ള കുട്ടികളെ അത് കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത് ഓക്കെ ഇങ്ങനെ ഒരു കലാരൂപം നമ്മുടെ കേരളത്തിലുണ്ട് എന്ന്. അപ്പോ ഇങ്ങനെ മോഡേണൈസ് ചെയ്തിട്ടും മറ്റും അവതരിപ്പിക്കുന്ന കലാരൂപങ്ങൾ കാണുമ്പോൾ അവര് ധരിച്ചു വെച്ചാവുന്നത് ഇതാണ് അതിന്റെ ശരിക്കായിട്ടുള്ള ഫോം എന്നാണ്. ഇനിയുള്ള ജനറേഷനിൽ കൂടെ അല്ലേ കലകളെല്ലാം ഇനി നിലനിൽക്കേണ്ടത്. അപ്പൊ അവർക്ക് ഒറിജിനൽ കലകളോടും കൂടെ ആ ഒറിജിനൽ ആർട്ട് ഫോംസിന്റെ ആ ഒറിജിനൽ ഫോമാറ്റിനോടും കൂടെ ഒരു എക്സ്പോഷർ കൊടുക്കേണ്ടത് എല്ലാ കലാകാരന്മാരുടെ ഒരു ഉത്തരവാദിത്വമാണ്.
തീർച്ചയായും എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഏതായാലും മലയാണ്മ എന്ന ഈ ഒരു ഉദ്യമത്തിന് കേരളത്തിന്റെ തനിമ ഇല്ലെങ്കിൽ കേരളീയ കലാരൂപങ്ങളുടെ തനിമ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി ഡോക്ടർ സ്മിത ബാലു, ഇത്രയും കാര്യങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് വിശദീകരിച്ചതിന്. പ്രിയ ശ്രോതാക്കളെ, കേരളീയ കലാരൂപങ്ങളെ കോർത്തിണക്കി സിഡ്നിയിൽ സംഘടിപ്പിക്കുന്ന മലയാണ്മ എന്ന പരിപാടിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. കൂടുതൽ ഓസ്ട്രേലിയൻ വാർത്തകളും വിശേഷങ്ങളും മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന പേജ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് തയ്യാറാക്കിയത് ജോജോ ജോസഫ്.